അധ്യായം 5. മോചനവില, ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനം. 1-2 ഖണ്ഡികകൾ. ഏ ചോദ്യം: ഒരു സമ്മാനം നിങ്ങൾ മൂല്യമുള്ളതായി കണക്കാക്കുന്നത് എപ്പോഴാണ്? ബി ചോദ്യം: മോചനവില ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമായിരിക്കുന്നത് എങ്ങനെ? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും നല്ല സമ്മാനം എന്താണ്? ഒരു സമ്മാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അത് വില കൂടിയതായിരിക്കണമെന്നില്ല, പകരം നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുള്ള ഒന്നായിരിക്കണം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അങ്ങനെ ഒരു സമ്മാനം കിട്ടുമ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. നിങ്ങളത് മൂല്യമുള്ളതായി കരുതും. ദൈവം തന്നിട്ടുള്ള സമ്മാനങ്ങളിൽ വച്ച് ഒരെണ്ണം മറ്റെന്തിനേക്കാളും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ്. മനുഷ്യർക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണത്. ഈ അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ എന്നേക്കും ജീവിക്കുന്നതിനായി യഹോവ തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ അയച്ചതിനെക്കുറിച്ചാണ്. മത്തായി 20:28 ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ വന്നതും ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്കുവേണ്ടി തന്റെ ജീവൻ മോചനവിലയായി കൊടുക്കാനുമാണ്. യേശുവിനെ ഒരു മോചനവിലയായി ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് യഹോവ നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് തെളിയിച്ചു. എന്താണ് മോചനവില? 3 ഖണ്ഡിക ചോദ്യം: എന്തുകൊണ്ടാണ് മനുഷ്യർ മരിക്കുന്നത്? പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യരെ വിടുവിക്കാൻ യഹോവ ചെയ്തിരിക്കുന്ന ക്രമീകരണമാണ് മോചനവില. മോചനവില ആവശ്യമായിരിക്കുന്നതിന്റെ കാരണം മനസ്സിലാക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏദൻ തോട്ടത്തിൽ നടന്നതെന്താണെന്ന് നമ്മളറിയണം. നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വയും പാപം ചെയ്തു, അതുകൊണ്ടവർ മരിച്ചു. ആദാമിൽ നിന്നും ഹവ്വയിൽ നിന്നും പാപം കൈമാറിക്കിട്ടിയതുകൊണ്ട് നമ്മളും മരിക്കുന്നു. 4 ഖണ്ഡിക ചോദ്യം: ആദാം ആരായിരുന്നു? ആദാമിനെങ്ങനെയുള്ള ജീവനാണുണ്ടായിരുന്നത്? ആദ്യ മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ യഹോവ അമൂല്യമായ ഒന്ന്, അതായത് പൂർണ്ണതയുള്ള മനുഷ്യജീവൻ ആദാമിന് നൽകി. ആദാമിന് പൂർണ്ണതയുള്ള മനസ്സും പൂർണ്ണതയുള്ള ശരീരവുമുണ്ടായിരുന്നു. ആദാം ഒരിക്കലും രോഗിയാകുകയോ വൃദ്ധനാകുകയോ മരിക്കുകയോ ഇല്ലായിരുന്നു. യഹോവ ആദാമിനെ സൃഷ്ടിച്ചതുകൊണ്ട് അപ്പന്റെ സ്ഥാനമാണ് യഹോവയ്ക്കുള്ളത്. യഹോവ പതിവായി ആദാമിനോട് സംസാരിച്ചിരുന്നു. ആദാമിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദൈവം വിശദമായി പറഞ്ഞു. കൂടാതെ സന്തോഷത്തോടെ ചെയ്യാനാകുന്ന ജോലിയും ആദാമിന് കൊടുത്തു. 5 ഖണ്ഡിക ചോദ്യം: ദൈവത്തിന്റെ ഛായയിൽ ആദാമിനെ സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ പറയുന്നതിന്റെ അർത്ഥമെന്താണ്? ദൈവത്തിന്റെ ഛായയിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്. 1:27 സ്നേഹം, നീതി, ജ്ഞാനം, ശക്തി എന്നിങ്ങനെ തനിക്കുള്ള ഗുണങ്ങൾ യഹോവ ആദാമിനും കൊടുത്തു. ദൈവം ആദാമിന് ഇച്ഛാസ്വാതന്ത്ര്യം നൽകി. ആദാം ഒരു യന്ത്രമനുഷ്യനായിരുന്നില്ല. ശരിയോ തെറ്റോ തിരഞ്ഞെടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ആദാമിന് പറുദീസയിൽ എന്നേക്കും ജീവിക്കാനാകുമായിരുന്നു. 6 ഖണ്ഡിക ചോദ്യം: ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ആദാമിന് എന്താണ് നഷ്ടപ്പെട്ടത്? ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോൾ ആദാം ഒരു വലിയ വിലയൊടുക്കി. യഹോവയുമായുള്ള പ്രത്യേക സ്നേഹബന്ധവും പൂർണ്ണതയുള്ള ജീവനും പറുദീസാ ഭവനവും ആദാമിന് നഷ്ടപ്പെട്ടു. ആദാമും ഹവ്വയും ദൈവത്തെ അനുസരിക്കേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് അവർക്കിനി ഒരു പ്രത്യാശയുമില്ലായിരുന്നു. ആദാമിന്റെ പ്രവർത്തനത്തിലൂടെ പാപവും പാപത്തിലൂടെ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചു. 5:12 പാപം ചെയ്തപ്പോൾ ആദാം തന്നെ തന്നെയും നമ്മളെയും പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിലേക്ക് വിറ്റു. 7:14 അങ്ങനെയെങ്കിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടോ? ഉണ്ട്. 7-8 ഖണ്ഡികകൾ ചോദ്യം: എന്താണ് മോചനവില? എന്താണ് മോചനവില? മോചനവില എന്ന് പറയുമ്പോൾ മുഖ്യമായും രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 1, ആരെയെങ്കിലും വിടുവിക്കാനോ എന്തെങ്കിലും തിരികെ കിട്ടാനോ കൊടുക്കുന്ന വിലയാണ് മോചനവില. രണ്ടാമതായി, എന്തിന്റെയെങ്കിലും മൂല്യത്തിന് തുല്യമായി കൊടുക്കുന്ന വില അഥവാ നഷ്ടപരിഹാരമായി കൊടുക്കുന്ന തുകയാണ് മോചനവില. ആദാം പാപം ചെയ്ത് നമ്മുടെ മേൽ മരണം വരുത്തിവച്ചപ്പോഴുണ്ടായ കേടുപാടിന് തക്ക നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു മനുഷ്യനും കഴിയില്ലായിരുന്നു. എന്നാൽ യഹോവ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മളെ വിടുവിക്കാൻ വഴിയൊരുക്കി. മോചനവിലയുടെ ക്രമീകരണത്തെക്കുറിച്ചും അതിൽ നിന്ന് നമുക്കെങ്ങനെ പ്രയോജനം നേടാം എന്നതിനെക്കുറിച്ചും നമുക്ക് നോക്കാം. യഹോവ മോചനവില നൽകിയ വിധം. 9 ഖണ്ഡിക. ചോദ്യം: മോചനവിലയായി എന്ത് നൽകണമായിരുന്നു? ആദാം നഷ്ടപ്പെടുത്തിയ പൂർണ്ണതയുള്ള ജീവന് പകരം മോചനവില കൊടുക്കാൻ നമുക്കാർക്കും ഒരിക്കലും കഴിയില്ലായിരുന്നു. എന്തുകൊണ്ട്? കാരണം നമ്മളെല്ലാം അപൂർണരാണ്. മോചനവിലയായി കൊടുക്കേണ്ടിയിരുന്നത് പൂർണ്ണതയുള്ള മറ്റൊരു മനുഷ്യജീവനായിരുന്നു. അതുകൊണ്ടുതന്നെ അതിനെ തത്തുല്യമായ ഒരു മോചനവില എന്ന് വിളിക്കുന്നു. 1 തിമോത്തിയോസ് 2:6. മോചനവിലയ്ക്ക് ആദാം നഷ്ടപ്പെടുത്തിയ ജീവന്റെ അതേ മൂല്യമുണ്ടായിരിക്കണമായിരുന്നു. 10 ഖണ്ഡിക. ചോദ്യം: യഹോവ എങ്ങനെയാണ് മോചനവില നൽകിയത്? യഹോവ എങ്ങനെയാണ് മോചനവില നൽകിയത്? താൻ ഏറ്റവും പ്രിയപ്പെടുന്ന മകനെ യഹോവ ഭൂമിയിലേക്ക് അയച്ചു. യേശുവെന്ന ആ മകൻ ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായിരുന്നു. യേശു തന്റെ പിതാവിനെയും സ്വർഗീയ ഭവനത്തെയും ഉപേക്ഷിച്ചു പോരാൻ തയ്യാറായി. യഹോവ യേശുവിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറ്റി. യേശു പാപമില്ലാത്ത പൂർണ്ണതയുള്ള ഒരു മനുഷ്യനായി ജനിച്ചു. 11 ഖണ്ഡിക. ചോദ്യം: എല്ലാ മനുഷ്യർക്കും വേണ്ടി മോചനവിലയാകാൻ ഒരു മനുഷ്യൻ എങ്ങനെ കഴിയുമായിരുന്നു? യഹോവയുടെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ആദ്യ മനുഷ്യനായ ആദാം എല്ലാ മനുഷ്യർക്കും കിട്ടേണ്ടിയിരുന്ന പൂർണ്ണതയുള്ള ജീവൻ നഷ്ടപ്പെടുത്തി. ആദാമിന്റെ എല്ലാ മക്കൾക്കും വേണ്ടി മരണത്തെ ഇല്ലാതാക്കാൻ ആർക്ക് കഴിയുമായിരുന്നു? ഒരിക്കലും പാപം ചെയ്യാത്ത യേശുവിന്. 5:19 ഇങ്ങനെ വായിക്കുന്നു: ഒറ്റ മനുഷ്യന്റെ അനുസരണക്കേടുകൊണ്ട് അനേകർ പാപികളായതുപോലെ ഒറ്റ വ്യക്തിയുടെ അനുസരണം കൊണ്ട് അനേകർ നീതിമാന്മാരായിത്തീരും. യേശു തന്റെ പൂർണ്ണതയുള്ള ജീവൻ മോചനവിലയായി നൽകി. ആ പൂർണ്ണജീവൻ ഉപയോഗിച്ച് ആദാമിന്റെ എല്ലാ മക്കൾക്കും വേണ്ടി മരണത്തെ ഇല്ലാതാക്കാനാകുമായിരുന്നു. 12 ഖണ്ഡിക. ചോദ്യം: യേശുവിന് ഇത്രയധികം യാതനകൾ സഹിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? എത്രയധികം യാതനകൾ സഹിച്ചാണ് യേശു മരിച്ചതെന്ന് ബൈബിൾ വിശദീകരിക്കുന്നു. യേശുവിനെ ക്രൂരമായി ചാട്ടയ്ക്കടിച്ചു, ദണ്ഡനസ്തംഭത്തിൽ തറച്ചു. ഒടുവിൽ യേശു അതിവേദനയോടെ ഇഞ്ചിഞ്ചായി മരിച്ചു. യേശുവിന് ഇത്രയധികം യാതനകൾ സഹിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കാരണം കഠിനമായ പരിശോധനകൾ ഉണ്ടായാൽ ഒരു മനുഷ്യനും ദൈവത്തോട് വിശ്വസ്തനായിരിക്കില്ലെന്നായിരുന്നു സാത്താന്റെ വാദം. എന്നാൽ അതികഠിനമായ പരിശോധനകൾ സഹിക്കേണ്ടി വന്നാലും ഒരു പൂർണ്ണ മനുഷ്യന് ദൈവത്തോട് വിശ്വസ്തനായിരിക്കാനാകുമെന്ന് യേശു തെളിയിച്ചു. യഹോവയ്ക്ക് യേശുവിനെക്കുറിച്ച് എത്ര അഭിമാനം തോന്നിക്കാണും. 13 ഖണ്ഡിക. ചോദ്യം: എങ്ങനെയാണ് മോചനവില നൽകിയത്? തന്റെ ജീവന്റെ മൂല്യം യേശു പിതാവിന് നൽകി. AD 33 ജൂത കലണ്ടറിലെ നീസാൻ മാസം 14 യേശു ശത്രുക്കളുടെ കൈയാൽ കൊല്ലപ്പെടാൻ യഹോവ അനുവദിച്ചു. 3 ശേഷം യഹോവ യേശുവിനെ ജീവനിലേക്ക് കൊണ്ടുവന്നു. ഒരു മനുഷ്യനായിട്ടല്ല, ഒരാത്മവ്യക്തിയായിട്ട്. പിന്നീട് സ്വർഗത്തിൽ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയ യേശു തന്റെ പൂർണ്ണ മനുഷ്യജീവന്റെ മൂല്യം മോചനവിലയായി യഹോവയ്ക്ക് നൽകി. അങ്ങനെ യേശു മോചനവില നൽകിയതുകൊണ്ട് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിതരാകാനുള്ള അവസരം നമുക്ക് ലഭിച്ചു. 3:23-24 ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിരിക്കുന്നല്ലോ. എന്നാൽ ദൈവം ക്രിസ്തുയേശു നൽകിയ മോചനവിലയാൽ അവരെ മോചിപ്പിച്ച് നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്നു. വാസ്തവത്തിൽ ഇത് ദൈവത്തിന് അനർഹതയെ തോന്നിയിട്ട് സൗജന്യമായി നൽകുന്ന ഒരു സമ്മാനമാണ്. മോചനവിലയിൽ നിന്ന് നിങ്ങൾക്കും പ്രയോജനം നേടാം. പതിനാലും പതിനഞ്ചും ഖണ്ഡികകൾ. ചോദ്യം: നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ കിട്ടാൻ നമ്മൾ എന്തു ചെയ്യണം? ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനത്തിൽ നിന്ന് നമുക്കിപ്പോൾ തന്നെ പ്രയോജനം കിട്ടുന്നുണ്ട്. അതെങ്ങനെയെന്നും ഭാവിയിൽ പ്രയോജനം കിട്ടാനിരിക്കുന്നതെങ്ങനെയെന്നും നമുക്ക് നോക്കാം. നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കുന്നു. എപ്പോഴും ശരിയായത് ചെയ്യാൻ അത്ര എളുപ്പമല്ല. നമുക്ക് തെറ്റുപറ്റുന്നു. ശരിയല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമുക്കെങ്ങനെ ക്ഷമ ലഭിക്കും? ചെയ്ത തെറ്റിനെക്കുറിച്ച് നമുക്ക് ശരിക്കും ഖേദം തോന്നണം. താഴ്മയോടെ യഹോവയോട് ക്ഷമയാചിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കാനാകും. പതിനാറാം ഖണ്ഡിക. ചോദ്യം: നല്ല മനസാക്ഷിയുണ്ടായിരിക്കാൻ നമ്മളെന്തു ചെയ്യണം? നമുക്കൊരു നല്ല മനസാക്ഷിയുണ്ടായിരിക്കാനാകും. തെറ്റായ ഒരു കാര്യം ചെയ്തെന്ന് മനസാക്ഷി പറയുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിലകെട്ടവരാണെന്നുപോലും നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെ മടുത്തു പോകേണ്ട കാര്യമില്ല. ക്ഷമയ്ക്കായി യഹോവയോട് യാചിക്കുന്നെങ്കിൽ ഉറപ്പായും യഹോവ അത് ശ്രദ്ധിക്കും, നമ്മളോട് ക്ഷമിക്കും. ഏത് പ്രശ്നത്തെപ്പറ്റിയും കുറവുകളെപ്പറ്റിയും നമ്മൾ യഹോവയോട് സംസാരിക്കാൻ യഹോവ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ദൈവവുമായി സമാധാനത്തിലായിരിക്കാനാകും. പതിനേഴാം ഖണ്ഡിക. ചോദ്യം: യേശു നമുക്കുവേണ്ടി മരിച്ചതുകൊണ്ട് എന്തെല്ലാം അനുഗ്രഹങ്ങൾ സാധ്യമാണ്? നമുക്ക് എന്നേക്കും ജീവിക്കാനുള്ള പ്രത്യാശയുണ്ട്. പാപം തരുന്ന ശമ്പളം മരണം, ദൈവം തരുന്ന സമ്മാനമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിലൂടെയുള്ള നിത്യജീവനും. റോമർ 6:23. യേശു നമുക്കുവേണ്ടി മരിച്ചതുകൊണ്ട് നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ എന്നെന്നും ജീവിക്കാനാകും. പക്ഷേ ആ അനുഗ്രഹങ്ങൾ കിട്ടാൻ നമ്മളെന്തു ചെയ്യണം? മോചനവിലയിൽ നിങ്ങൾ വിശ്വാസമർപ്പിക്കുമോ? പതിനെട്ടാം ഖണ്ഡിക. ചോദ്യം: യഹോവ നമ്മളെ സ്നേഹിക്കുന്നെന്ന് എങ്ങനെ അറിയാം? ഒരാൾ നിങ്ങൾക്ക് മനോഹരമായൊരു സമ്മാനം തരുമ്പോൾ നിങ്ങൾക്ക് എത്രയധികം സന്തോഷം തോന്നും? നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അമൂല്യമായ സമ്മാനമാണ് മോചനവില. അതിന് നമുക്ക് യഹോവയോട് ആഴമായ നന്ദിയുണ്ടായിരിക്കണം. യോഹന്നാൻ 3:16 പറയുന്നു: ദൈവം അവനെ, അഥവാ തന്റെ ഏകജാതനായ മകനെ ലോകത്തിനുവേണ്ടി നൽകി. അത്ര വലുതായിരുന്നു ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹം. അതെ, യഹോവ നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടാണ് തന്റെ പ്രിയമകനായ യേശുവിനെ നമുക്കുവേണ്ടി നൽകിയത്. യേശുവിനും നമ്മളോട് സ്നേഹമുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ യേശു നമുക്കുവേണ്ടി മരിക്കാൻ തയ്യാറായത്. മോചനവിലയെന്ന ഈ സമ്മാനം നൽകിയ യഹോവയും യേശുവും നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കുറപ്പുണ്ടായിരിക്കാനാകും. 19:20 ഖണ്ഡികകൾ. എ ചോദ്യം: നിങ്ങൾക്കെങ്ങനെ യഹോവയുടെ സ്നേഹിതനാകാം? ബി ചോദ്യം: യേശുവിന്റെ മോചനവിലയെ അംഗീകരിക്കുന്നെന്ന് നിങ്ങൾക്കെങ്ങനെ കാണിക്കാം? ദൈവത്തിന്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കെങ്ങനെ ദൈവത്തിന്റെ സ്നേഹിതനാകാം? ഒട്ടുമറിയാത്ത ഒരാളെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമുക്ക് യഹോവയെ അറിയാൻ പറ്റുമെന്ന് യോഹന്നാൻ 17:3 പറയുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ യഹോവയോടുള്ള നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കും. യഹോവയ്ക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങൾ യഹോവയുടെ സ്നേഹിതനാകും. അതുകൊണ്ട് ബൈബിൾ പഠിച്ചുകൊണ്ട് യഹോവയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുക. യേശുക്രിസ്തുവിന്റെ മോചനവിലയിൽ വിശ്വാസമുണ്ടെന്ന് കാണിക്കുക. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. യോഹന്നാൻ 3:36. വിശ്വസിക്കുക എന്നു പറഞ്ഞാൽ എന്താണർത്ഥം? അതിന്റെ അർത്ഥം യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. യേശുവിൽ വിശ്വസിക്കുന്നെന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മോചനവിലയെ അംഗീകരിക്കുന്നെന്ന് കാണിക്കാൻ വിശ്വാസത്തിന് ചേർച്ചയിൽ പ്രവർത്തിക്കേണ്ടതുമുണ്ട്. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് എന്ന് യാക്കോബ് 2:26 പറയുന്നു. 21:22 ഖണ്ഡികകൾ. എ ചോദ്യം: എല്ലാ വർഷവും ക്രിസ്തുവിന്റെ മരണത്തിന്റെ സ്മാരകാചരണത്തിന് നമ്മൾ കൂടി വരേണ്ടത് എന്തുകൊണ്ടാണ്? ബി ചോദ്യം: 6-7 അധ്യായങ്ങളിൽ എന്ത് ചർച്ച ചെയ്യും? യേശുവിന്റെ മരണത്തിന്റെ സ്മാരകാചരണത്തിന് കൂടി വരിക. തന്റെ മരണത്തിന്റെ ഓർമ്മ നമ്മൾ ആചരിക്കണമെന്ന് മരിക്കുന്നതിന് മുമ്പുള്ള വൈകുന്നേരം യേശു പഠിപ്പിച്ചു. എല്ലാ വർഷവും നടത്തുന്ന ഈ ആചരണത്തെ സ്മാരകം അഥവാ കർത്താവിന്റെ അത്താഴം എന്നാണ് വിളിക്കുന്നത്. 1 കൊരിന്ത്യർ 11:20. തന്റെ പൂർണ്ണതയുള്ള ജീവൻ നമുക്കുവേണ്ടി മോചനവിലയായി നൽകിയത് നമ്മൾ ഓർക്കാൻ യേശു ആഗ്രഹിക്കുന്നു. എന്റെ ഓർമ്മയ്ക്കു വേണ്ടി ഇത് തുടർന്നും ചെയ്യുക എന്ന് യേശു പറഞ്ഞു. ലൂക്കോസ് 22:19 ഇങ്ങനെ വായിക്കുന്നു: പിന്നെ യേശു ഒരപ്പമെടുത്ത് നന്ദി പറഞ്ഞ ശേഷം നുറുക്കി അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുവേണ്ടി നൽകാനിരിക്കുന്ന എന്റെ ശരീരത്തിന്റെ പ്രതീകമാണ്. എന്റെ ഓർമ്മയ്ക്കുവേണ്ടി ഇത് തുടർന്നും ചെയ്യുക. സ്മാരകാചരണത്തിന് കൂടി വരുമ്പോൾ നിങ്ങൾ മോചനവിലയും യഹോവയ്ക്കും യേശുവിനും നമ്മളോടുള്ള വലിയ സ്നേഹവും ഓർക്കുന്നെന്ന് കാണിക്കുകയായിരിക്കും. നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമാണ് മോചനവില. മരിച്ചുപോയ 10,00,000 ആളുകൾക്ക് പോലും ഈ വലിയ സമ്മാനം പ്രയോജനപ്പെടും. അതെങ്ങനെ സാധ്യമാകുമെന്ന് 6-7 അധ്യായങ്ങളിൽ ചർച്ച ചെയ്യും. ചുരുക്കം: സത്യം 1, നമുക്കെല്ലാം മോചനവില ആവശ്യമാണ്. മനുഷ്യപുത്രൻ വന്നത് അനേകർക്കു വേണ്ടി തന്റെ ജീവൻ മോചനവിലയായി കൊടുക്കാനാണ്. മത്തായി 20:28. നമുക്ക് മോചനവില ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഉൽപ്പത്തി 3:17-19 ദൈവത്തോടനുസരണക്കേട് കാണിച്ചപ്പോൾ ആദാമിന് യഹോവയുമായുണ്ടായിരുന്ന പ്രത്യേക സ്നേഹബന്ധവും പൂർണ്ണതയുള്ള ജീവനും പറുദീസാ ഭവനവും നഷ്ടപ്പെട്ടു. റോമർ 5:12. ആദാം അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് പാപവും മരണവും നമ്മളിലേക്കും വന്നു. എഫേസ്യർ 1:7. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യരെ വിടുവിക്കാൻ യഹോവ ചെയ്തിരിക്കുന്ന ക്രമീകരണമാണ് മോചനവില. സത്യം 2, യഹോവ മോചനവില നൽകി. തന്റെ ഏകജാതനിലൂടെ നമുക്ക് ജീവൻ ലഭിക്കാൻ വേണ്ടി ദൈവം ആ മകനെ ലോകത്തേക്കയച്ചു. 1 യോഹന്നാൻ 4:9. യഹോവ മോചനവില നൽകിയതെങ്ങനെ? സങ്കീർത്തനം 49:7-8. ആദാം നഷ്ടപ്പെടുത്തിയ പൂർണ്ണ ജീവന് പകരം മോചനവില കൊടുക്കാൻ നമുക്കാർക്കും കഴിയുമായിരുന്നില്ല. ലൂക്കോസ് 1:35. പൂർണ്ണതയുള്ള ഒരു മനുഷ്യനായി ജനിക്കാൻ യഹോവ തന്റെ പ്രിയപുത്രനെ ഭൂമിയിലേക്കയച്ചു. റോമർ 3:23-24, എബ്രായർ 9:24. ഉയർപ്പിക്കപ്പെട്ട ശേഷം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയ യേശു തന്റെ പൂർണ്ണതയുള്ള മനുഷ്യജീവന്റെ മൂല്യം മോചനവിലയായി യഹോവയ്ക്കു കൊടുത്തു. സത്യം 3, മോചനവില നമുക്ക് യഥാർത്ഥ പ്രത്യാശ നൽകുന്നു. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചുകളയും. മേലാൽ മരണമുണ്ടായിരിക്കില്ല. വെളിപാട് 21:4. മോചനവിലയിൽ നിന്ന് നമുക്കെന്തെല്ലാം പ്രയോജനങ്ങൾ ലഭിക്കുന്നു? 1 യോഹന്നാൻ 1:8-9, നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കുന്നു. എബ്രായർ 9:13-14, നമുക്കൊരു നല്ല മനസ്സാക്ഷിയുണ്ടായിരിക്കാനാകും. റോമർ 6:23, നമുക്ക് നിത്യജീവന്റെ പ്രത്യാശയുണ്ട്. ഗലാത്യർ 2:20, യഹോവയും യേശുവും നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് മോചനവിലയെന്ന സമ്മാനം തെളിയിക്കുന്നു. സത്യം 4, മോചനവിലയിൽ നമ്മൾ വിശ്വാസമർപ്പിക്കണം. തന്റെ ഏകജാതനായ മകനിൽ വിശ്വസിക്കുന്നവരെല്ലാം നിത്യജീവൻ നേടാൻ ദൈവം അവനെ നൽകി. യോഹന്നാൻ 3:16. ദൈവം നൽകിയ മോചനവിലയെന്ന സമ്മാനത്തോട് നമ്മൾ നന്ദിയുള്ളവരാണെന്ന് എങ്ങനെ കാണിക്കാം? യോഹന്നാൻ 17:3, യഹോവയെയും യേശുവിനെയും അറിയുക, അനുകരിക്കുക. ലൂക്കോസ് 22:19, എല്ലാ വർഷവും ക്രിസ്തുവിന്റെ മരണത്തിന്റെ സ്മാരകാചരണത്തിന് കൂടി വരിക. യോഹന്നാൻ 3:36 യാക്കോബ് 2:26. യേശുവിൽ വിശ്വസിക്കുന്നെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, യേശു പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം.